നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പേമാരിയും കാറ്റും കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ന്യൂ സൗത്ത് വെയിൽസിന്റെ തീരപ്രദേശങ്ങളിൽ വുളങ്കോങ്, ഇലവാര പ്രദേശങ്ങളിൽ പെയ്ത കനത്ത മഴ പ്രദേശത്തെ ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറുന്നതിനിടയാക്കി. പലയിടങ്ങളിലും വെള്ളപ്പൊക്കവും വസ്തുവകകളുടെ നാശങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഫെഡറൽ സംസ്ഥാന സർക്കാരുകൾ വിവിധ സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചു. കനത്ത മഴയിലും കാറ്റിലും മരം കടപുഴകി വീടിനു മുകളിലേക്ക് വീണപ്പോൾ തലനാരിഴയ്ക്കാണ് മലയാളിയായ എബിയും കുടുംബവും രക്ഷപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തെപ്പറ്റി വുളങ്കോങ്ങിൽ താമസിക്കുന്ന എബി പി കെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ദേശീയ മലയാള പ്രക്ഷേപണമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്.
അപ്പോ ഉറങ്ങി ഞങ്ങള് പുലർച്ചെ ഒരു വലിയ ശബ്ദം കേട്ടാ ഉണരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്ക് ഭാഗം എല്ലാം എന്നുവെച്ചാൽ ഞങ്ങള് കിടക്കുന്ന തലയ്ക്ക് തൊട്ട് മുകളില് താഴെ വന്നു കഴിഞ്ഞു. സ്റ്റീൽ ഫ്രെയിം ഉൾപ്പെടെ എല്ലാം മരം കുത്തി വീണ് അത് പൊളിഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ഡൈനിങ് ടേബിളിന്റെ മുകളിലേക്ക് വീണ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ എഴുന്നേക്കുന്നത്. അങ്ങനെ എഴുന്നേക്കുമ്പോ അത് നമുക്ക് ശബ്ദങ്ങൾ കേൾക്കാം, ഇങ്ങനെ കിരികിലാന്ന് എവിടുന്നൊക്കെയോ പൊളിയുന്ന ശബ്ദങ്ങൾ കേൾക്കാം. ആ മരം ഇങ്ങനെ വീണ് അതിന്റെ ലാസ്റ്റ് സ്ലൈഡിങ് നടന്നോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ എല്ലാരും പെട്ടെന്ന് എഴുന്നേറ്റു. എല്ലാരും ആസ് യൂഷ്വൽ പാനിക്കായിരുന്നു, കരച്ചിൽ നിലവിളിയും ബഹളവും. അപ്പൊ അല്ല, ഒരു പീസ് കൂടെ ഇളകുന്ന കണ്ടപ്പോ ഞാൻ പിന്നെ അവരാരും കണ്ടില്ലത്. അപ്പൊ ഞാൻ പിന്നെ അവരെ പിടിച്ചു മാറ്റി പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അപ്പൊ ഫാദർ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോ പെട്ടെന്ന് ഞാൻ അവരോട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. എന്താണ് പൊളിയുന്നതെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ആ സമയത്താണ് ബാക്കി ഞങ്ങള് കിടന്നിരുന്ന ഭാഗത്തേക്ക് ബാക്കിയും കൂടെ പൊളിഞ്ഞു. അപ്പൊ ഞാൻ അവരെ ആക്ച്വലി അത് കണ്ടില്ല, അവരൊക്കെ പിന്നീടാണ് അത് വന്ന് കാണുന്നത്. അപ്പൊ അവര് പിന്നെ ഞങ്ങളുടെ ഓണറും ഞാൻ റെന്റ് ചെയ്യുമായിരുന്നു ആ പ്ലേസ്. അപ്പോൾ ഞങ്ങളുടെ ഓണറും തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആ വീട്ടിലോട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ SES ഒക്കെ വിളിക്കുകയും അതിന് പിന്നെ ആസ് യൂഷ്വൽ കുറച്ചൊരു ഡിലേ ഉണ്ടായിരുന്നു. കാരണം ബാക്കി ഒരുപാട് കോൾസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഓരോന്നോരോന്ന് ചെയ്ത് വരുന്നതിന് ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിലേക്കൊക്കെ മാറി. ഇനിയിപ്പോൾ അക്കോമഡേഷൻ ആണ് ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഞങ്ങൾക്ക് ഹാമൊന്നുമില്ല, കറക്റ്റ് ടൈമിലായതുകൊണ്ട്. പക്ഷെ ആ മരം ഒരു അല്പം കൂടി ഒരു ചരിഞ്ഞാണ് ഈ മരം വീണത്. അത് നേരെ വീണിരുന്നുവെങ്കിൽ ഞങ്ങൾ ആരും ഉണ്ടാവില്ലായിരുന്നു, അത് ഉറപ്പായിരുന്നു. ഒരു കാരണം ആ ബിൽഡിംഗ് ഫുള്ളായിട്ട് പോയതിനായിരുന്നു ഞങ്ങൾ. കാരണം അത് ചെന്ന് വീണ ഒരു ഗരാജിനകത്ത് കിടന്ന കാറ് പപ്പടമായി പോയി, അതിന്റെ ഫ്രണ്ട് മൊത്തം തകർത്ത് അത് അകത്ത് പോയി. അത് നേരെ വീണിരുന്നെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ ഫുൾ സ്ട്രക്ചർ, ഞങ്ങൾ കിടന്നിരുന്ന ആ വീടിന്റെ ഫുൾ സ്ട്രക്ചർ അതോടെ താഴെ വീണേനെ, അടി തന്നെയായിരുന്നേ ഞങ്ങൾ. ഇതിപ്പോ ഞങ്ങൾ എന്തോ ഭാഗ്യത്തിനത്, എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്ന ഫെൻസ് കുറെ നേരം ഈ മരത്തിനെ തടഞ്ഞതുകൊണ്ട് അത് അങ്ങ് ആംഗിളിൽ പോയതാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് മറിഞ്ഞതിനായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കോമ്പൗണ്ടിലായിരുന്നില്ല, നെയ്ബറിന്റെ കോമ്പൗണ്ടിലായിരുന്നു നിന്നിരുന്നത്. അതിന്റെ ഒരു ബൗണ്ടറിയിൽ നിന്നിരുന്ന ഒരു വലിയ മരമായിരുന്നു. ആ അത് അതോടെ മറിഞ്ഞ് ഞങ്ങളുടെ വീടിന്റെ പിൻഭാഗത്തും ചേർന്നുള്ള ഗരാജ് അങ്ങനെയൊക്കെ ഉള്ള ഭാഗത്തേക്കും പിന്നെ നെയ്ബറിന്റെ ഭാഗത്തേക്കും എല്ലാം ഇട്ടു. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ ബാക്ക് പോർഷനും ഞങ്ങളുടെ ഒരു പകുതിയോളം ഞങ്ങളുടെ ഡൈനിങ് ഏരിയ, ലിവിംഗ് റൂം ആ ഭാഗം എല്ലാം, പിന്നെ ബെഡ്റൂമെല്ലാം, ബെഡ്റൂമിന്റെ ഒരു ബെഡ്റൂമിന്റെ പോർഷനും ഇടിച്ച് തകർത്തിരുന്നു. ഞങ്ങൾ ആക്ച്വലി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ അതിന്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു അത് പൊളിയുന്ന സമയത്ത്. കാരണം എൻ്റെ വൈഫ് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു അതിന് തൊട്ട് തലേ ദിവസം. അപ്പോൾ പുള്ളിക്കാരി ഒരു റൂമിൽ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയായിരുന്നു. പിന്നെ എൻ്റെ പേരൻസും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും എൻ്റെ മോളും ഉണ്ട്, മോൾ 5 വയസ്സാണ്. അപ്പം ഞങ്ങൾ ഹോളിലായിരുന്നു അന്ന്, ടി വിയൊക്കെ കണ്ടിട്ട്, വീക്കെൻഡ് ആയതുകൊണ്ട് സിനിമയൊക്കെ കണ്ടിട്ട് ഹോളിൽ തന്നെയായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഫാദർ ഒരു ബെഡ്റൂമിലും വൈഫ് മറ്റൊരു ബെഡ്റൂമിലും ആയിരുന്നു.
കാറ്റും മഴയും ആയിരുന്നല്ലോ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലെല്ലാം. ഞാൻ ചോദിക്കുന്ന ഈ തലേ ദിവസമൊക്കെ നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോ എങ്ങനെയായിരുന്നു? ഈ വുളങ്കോങ് ഏരിയയിലൊക്കെ ഒത്തിരി
മഴ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ അതൊരു റോഡിന്റെ തന്നെ ഒരു നല്ലൊരു ചരിവാണ്, നല്ലൊരു ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വീണ്ടും താഴേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോ വെള്ളം വന്നാലും അങ്ങ് താഴേക്ക് പോകുന്നുള്ളൂ. പക്ഷെ അന്ന് രാത്രിയിൽ ആ സമയത്ത് എനിക്ക് തോന്നുന്നു അസ്വാഭാവികമായ മഴയായിരുന്നു. കാരണം ഞങ്ങൾ ഈ സംഭവം നടന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളെ ഈ റോഡിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നതിന് മുമ്പുള്ള വീടിന്റെ ഫ്രണ്ടിലുള്ള ലോൺ ഏരിയ ഉണ്ടല്ലോ നമ്മൾ യൂഷ്വലി വെക്കുന്നത്, നമ്മുടെ കാറൊക്കെ പാർക്കിംഗ്, സ്ട്രീറ്റ് പാർക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് എൻട്രൻസ് ചെയ്യുന്നതിന് മുമ്പുള്ള റോഡ് കേർബിൽ നിന്നുള്ള ഒരു ലോൺ ഉണ്ടല്ലോ, അതിന് ഞാൻ ആദ്യമായിട്ടാണ് വെള്ളം കുത്തി ഒഴുകി മേളിൽ നിന്ന് വരുന്നത് കാണുന്നത്. ഞങ്ങൾ നടന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ ലോണിന് മുകളിൽ കൂടെ മേളിൽ റോഡിൽ കൂടെയൊക്കെ യൂഷ്വലി വെള്ളം ഒഴുകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് ആ ലോണിന് മുകളിൽ കൂടി വെള്ളം നമ്മള് ചെളിക്കണ്ടത്തിലൊക്കെ ഒഴുകുന്ന പോലെ വെള്ളം കുത്തി ഒഴുകി വരികയായിരുന്നു. മേളിലത്തെ റോഡിൽ നിന്നല്ല, ബ്രൗൺ സ്ട്രീറ്റ് എന്ന് പറയുന്ന വിളങ്ങോങ്കിലെ മെയിൻ റോഡിൽ നിന്നൊക്കെയുള്ള വെള്ളം താഴേക്ക് കുത്തി ഒഴുകി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊന്ന് ആ സമയത്ത് നല്ല ഒരു വലിയ മഴ എന്തോ പെയ്തു, ഒരു പുലർച്ചെ സമയത്തെന്തോ, അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിക്കും. അത് കഴിഞ്ഞ് മഴ നിൽക്കുകയും ചെയ്തു. ഒരു 6-7 മണിയോടുകൂടി മഴ സ്റ്റോപ്പായി. പക്ഷെ രാത്രി എനിക്കൊന്നു ആ പുലർച്ചെ സമയത്ത് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഒരുപാട് അളവിൽ മഴ പെയ്തു എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. പിന്നെ ആ മരവും അൺയൂഷ്വലി ലാർജ് ആയിരുന്നു. അത് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും അത് 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 വളരെ വലിയ മരമായിരുന്നു. എന്നുവെച്ചാൽ അതിനി മുറിച്ച് മാറണമെങ്കിൽ തന്നെ അതിനി ഹെവി മെഷീനറീസ് ഒക്കെ വരണം. അത്രയ്ക്ക് വലിയ ഒരു മരമായിരുന്നു അത്. അത് ഒരിക്കലും അവിടെ ആക്ച്വലി ഉണ്ടാവാൻ പാടില്ലാത്തൊരു മരമാണ്.
ഈ മരം ഇവിടെ നിൽക്കുന്നത് മുൻപ് ശ്രദ്ധയിൽപ്പെട്ടു, നമ്മളെല്ലാം അപകടം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുക.
മുമ്പിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പെട്ടിരുന്നു. അതായത് നമ്മള് നമ്മുടെ വീടിന്റെ റൂഫിൽ ഇത് ഒരുപാട് ഇതിന്റെ ബ്രാഞ്ചസ് വീണിട്ട് നമ്മുടെ വീട്ടിലേക്ക് മഴ പെയ്യുന്ന സമയത്ത് ഈ ബ്രാഞ്ചസ് ഈ വീടിന്റെ റൂഫിന്റെ സൈഡിലൊക്കെ വന്ന് ഹാങ് വീണ് കിടന്നിട്ട് ഹാങ് ചെയ്ത് കിടക്കുന്ന കാരണം മഴവെള്ളം പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഡയറക്ഷനിലൊക്കെ ജനലിലേക്ക് അടിക്കും. കാരണം ഈ കമ്പൊക്കെ ഇങ്ങനെ നീണ്ട് കിടക്കുന്ന കാരണം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട്. അതുപോലെ നമ്മൾ ഹൗസ് ഓണറിനോട് ഇത് പറഞ്ഞിരുന്നു ഇതുപോലെ ആ ബ്രാഞ്ചസിന്റെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അതിന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. അപ്പൊ അവരത് ജസ്റ്റ് റൂഫ് ക്ലിയർ ചെയ്യൊക്കെ ചെയ്തു, അല്ലാതെ മരത്തിനകത്തൊക്കെ ഒന്നും അവരാരും പിന്നെ ശ്രദ്ധ കൊടുത്തിരുന്നില്ല.
ഓക്കെ, അത് നേരത്തെ ചെയ്യേണ്ട ഒരു മുറിച്ചു മാറ്റേണ്ട ഒരു ഇതായിരുന്നു
തോന്നുന്നു. മരമായിരുന്നു അത്, കാണുമ്പോ ആർക്കായാലും അത് അങ്ങനെ തന്നെ തോന്നും. അത് നേരത്തെ ചെയ്യാം, കാരണം അതിന്റെ സൈസ് അത്രയ്ക്ക് വലുതായിരുന്നു. അതൊരു അത് നിൽക്കുന്ന പൊസിഷനും എല്ലാം ഡേഞ്ചർ. അതിന് ചുറ്റും വീടുകളാണ്, ആ നിൽക്കുന്നതിന് അത് ഏത് ഡയറക്ഷനിൽ പറഞ്ഞാലും 3-4 വീടുകൾ പോവും. ആ രീതിയിൽ ഒരു വലിയ മരമായിരുന്നു, അത് അപകടകരമായ മരമായിരുന്നു.
ഈ നാശനഷ്ടങ്ങളുടെ ഇത് പറയുമ്പോഴത്തേനും നമുക്ക് ഇപ്പൊ വീട് നമ്മൾ റെന്റിനാണെങ്കിൽ പോലും അതിലുള്ള നമ്മുടേതായ വസ്തുവകകൾക്കെല്ലാം നാശം നേരിട്ടിട്ടുണ്ടാകുമല്ലോ മഴയിലും. ഈ മരം
കുറേ ഭാഗങ്ങൾ പോയതിനകത്ത് കുറേ സാധനങ്ണങ്ങൾ അടിയിലുണ്ട്, അടിയിൽ ഇപ്പോഴും കിടപ്പുണ്ട്.
നമുക്ക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടോ? അത് എങ്ങനെയാണ് ഈ നാശനഷ്ടത്തെ നിങ്ങൾ വിലയിരുത്തുന്നത്?
ഇപ്പൊ എന്തായാലും എനിക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ല, എന്റെ ലോസ് എല്ലാം ഞാൻ തന്നെ ബെയർ ചെയ്തേ പറ്റുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. എനിക്ക് എന്താ പറയാ, എന്റെ അടിയിൽ ഇപ്പൊ ഉള്ളത് എനിക്ക് തോന്നുന്നു എന്റെ ഡൈനിങ് ടേബിൾ ഉണ്ട്, ഐ മീൻ ഡൈനിങ് ലിവിങ് ഏരിയയിലാണ്. അപ്പൊ ഡൈനിങ് ടേബിൾ ഉണ്ട്, പിന്നെ എന്റെ കൗച്ച്, പിന്നെ കുറെ ഓൾമോസ്റ്റ് എല്ലാ ഫുട്വെയർസും, പിന്നെ കുറച്ച് വാഷ് ചെയ്ത ക്ലോത്ത്സ് ആ കോർണറിലുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെയൊക്കെ പിന്നെ ആ ഒരു ഏരിയയിലുണ്ട്. പിന്നെ ടി വി ഇതുവരെ ഞാൻ വർക്ക് ചെയ്ത് നോക്കിയില്ല, അത്രയൊക്കെ എനിക്ക് ഇപ്പൊ നോക്കിയിട്ടുള്ളൂ.
ഇനി മാറി താമസിക്കണം, നമ്മൾ വേറെ വീട് നോക്കാൻ അങ്ങനെ കിട്ടാൻ എളുപ്പമാണ്? ഇപ്പൊ വീടുകൾ കിട്ടാനില്ല എന്നൊക്കെ പറയുന്നു,
ഭയങ്കര സ്ട്രഗിൾ ആണ്. അത് എപ്പൊ കിട്ടുമെന്നൊന്നും എനിക്ക് അറിയില്ല. അത് ആസ് യൂഷ്വൽ നല്ല പ്രതീക്ഷ പോലെ തന്നെയാണ്, അത് സ്ട്രഗിള് തന്നെയാണ്. നമുക്ക് യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. റെന്റൽ ഏജൻസി അല്ലെങ്കിൽ അല്ലാതെ ഏതെങ്കിലും ആഡ് വഴിയൊക്കെ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പരിചയക്കാർ, എല്ലാ ഓപ്ഷൻസും നമ്മൾ ട്രൈ ചെയ്യാണ്. ബട്ട് എനിക്ക് ഇതുവരെ ഒന്നും ഓപ്പൺ ആയിട്ട് വന്നിട്ടില്ല. ബട്ട് ആസ് യൂഷ്വൽ നമ്മൾ ട്രൈ ചെയ്യുക, വരുമെന്ന് ഹോപ്പില്.
അപ്പൊ ഏതായാലും വളരെയധികം നന്ദി ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളോട് പങ്കുവച്ചതിന്.
താങ്ക് യു സോ മച്ച്.
പ്രിയ ശ്രോതാക്കളെ, വുളങ്കോങ്ങിൽ മരം വീണ് തകർന്ന വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട മലയാളിയായ എബി പി കെ അപകടത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയയിലെ ദേശീയ മലയാള പ്രക്ഷേപണമായ എസ് ബി എസ് മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ലൈക്ക്, ഷെയർ, കോമെന്റ്. എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ്.